ജോർജ് ഗ്ലോറിയ 1994 ഡിസംബറിലക്കം ഷാലോൺ ടൈംസിൽ എഴുതിയ ലേഖനം. വീഴ്ച, കുഞ്ഞിൻ്റെ, കുഞ്ഞുങ്ങളുടെ, എൻ്റെ. വർഷങ്ങൾക്ക് മുൻപ് അധ്യാപകർക്കു വേണ്ടിയുള്ള ഒരു കരിസ്മാറ്റിക് സമ്മേളനം സുപ്രധാനമായ ഒരു ക്ലാസ് കൊടുക്കാൻ നിയുക്തനായത് ഞാനായിരുന്നു. വരും തലമുറയെ വാർത്തെടുക്കുന്നവരാണല്ലോ അധ്യാപകർ. അക്കാരണത്താൽ തന്നെ ആ സമ്മേളനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായി ഞാൻ കരുതി. ഞാൻ കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന വിഷയം അറിവുള്ളവരുടെ സഹായത്തോടെ നന്നായി ഒരുങ്ങാൻ സാധിച്ചു. നോട്ടും കുറിച്ചിരുന്നു. ഒരുങ്ങി കുമ്പസാരിച്ചു, ദിവ്യകാരനും സ്വീകരിച്ചു. മനസ്സിനെ ശാന്തമാക്കി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പതിവിന് വിരുദ്ധമായി തീവണ്ടിയിൽ ബെർത്തും റിസർവ് ചെയ്തിരുന്നു. ഒന്നും എന്റെ ദൗത്യ നിർവഹണത്തിന് തടസ്സം വരുത്തരുതല്ലോ. പോകേണ്ട ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെടുമ്പോൾ കരുതി, വീട്ടിലെത്തി കുളിച്ച് നേരത്തെ തന്നെ അത്താഴവും കഴിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തും. ആദ്യത്തെ ക്ലാസ് എന്റേതാണ്. എല്ലാ കരുതലുകളും എടുത്തു. എന്നാൽ ജോലി സ്ഥലത്തു നിന്നും മടങ്ങിയെത്തിയ എന്നെ സ്വീകരിച്ചത് ആദ്യത്തെ വീഴ്ച. വീണ് മൂക്കും മുഖവും കരുവാളിച്ച് നിൽക്കുന്ന 1.5 വയസ്സുകാരിയായ എന്റെ സൗമ്യമോളാണ്. എനിക്കൊട്ടും സഹിച്ചില്ല. മോളെയും വാരിയെടുത്ത് ഞാൻ തിരുഹൃദയ രൂപത്തിന്റെ മുമ്പിലെത്തി. എന്തുകൊണ്ട് നീ എന്റെ കുഞ്ഞിനെ കാത്തുസൂക്ഷിച്ചില്ല? ശരിയാണ്, കുഞ്ഞുങ്ങൾ വീണേക്കും. ആദ്യത്തെ വീഴ്ചയും ഒരു ദിവസം ഉണ്ടായേ പറ്റൂ. പക്ഷേ ഇന്ന് ഇത് വേണ്ടിയിരുന്നോ? ഇന്ന് എനിക്കെങ്ങനെ അവിടെ എത്തി ഭംഗിയായി പ്രസംഗിക്കാനാവും? എന്റെ കുഞ്ഞിന്റെ നീരുവീർത്ത മുഖമാവില്ലേ തിരികെ എത്തുവോളം എന്റെ കൺമുൻപിൽ? പിന്നെയും എന്തെല്ലാമൊക്കെയോ ഞാൻ പുലമ്പി. കുറച്ചു പറഞ്ഞു കഴിയുമ്പോഴുള്ള ഒരു ശാന്തത, ആ ശാന്തതയിൽ എന്റെ മനസ്സിൽ ഒരു സ്വരമുയർന്നു. ആരുടെ കുഞ്ഞാണവൾ? നിന്റെ കുഞ്ഞോ? ഞാൻ പറഞ്ഞു, അതെ, എന്റെ കുഞ്ഞ്. ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ, നിന്റെ കുഞ്ഞോ? ഞാൻ അല്പമൊന്നു അയഞ്ഞു. നീ എനിക്കു തന്ന കുഞ്ഞ്. അതെ, നീ അവളെ കാണുന്നതിനെത്രയോ മുമ്പ് ഞാൻ സ്നേഹിച്ചു തുടങ്ങിയ എന്റെ കുഞ്ഞ്. വളർത്താൻ ഞാൻ നിന്നെ ഏൽപ്പിച്ച എന്റെ പൊന്നോമന കുഞ്ഞ്. വാദി പ്രതിയായി മാറുന്നത് ഞാൻ അറിഞ്ഞു. പതിഞ്ഞ സ്വരത്തിൽ ഞാൻ പറഞ്ഞു, അവളുടെ ചതഞ്ഞു വീർത്ത മുഖം കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നോട്, നിന്റെ മോൾ ഒന്ന് വീണപ്പോൾ നിനക്കിത്രയേറെ വേദന. ഈ വേദനയിൽ ചവിട്ടി നിന്നുകൊണ്ട് നീ പോയി അവരോട് പറയുക, വീഴുന്ന ഓരോ പൊന്നോമനകളെക്കുറിച്ചും ഞാൻ എന്തുമാത്രം വേദനിക്കുന്നുവെന്ന്. അന്ന് തീവണ്ടിയിൽ ബെർത്തിൽ കിടക്കുമ്പോൾ മനസ്സു നിറയെ വീഴുന്ന കുഞ്ഞുങ്ങളായിരുന്നു. ആത്മീയമായി, മാനസികമായി, വൈകാരികമായി, ശാരീരികമായി തകരുന്ന കുഞ്ഞുങ്ങൾ. ദൈവത്തിൻ്റെ പൊന്നോമനകളുടെ വീഴ്ചകൾ. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ലു കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. മത്തായി 18:6. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 18:10-11. ശിശുക്കൾ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. മർക്കോസ് 10:14. ദൈവത്തിൻ്റെ വേദന എന്തെന്ന് അല്പമൊന്ന് ഊഹിക്കാൻ എനിക്ക് പറ്റി. വീഴ്ചകളെ ഒഴിവാക്കാനും വീഴാതെ ജീവിക്കാനും അവരെ ഒട്ടേറെ സഹായിക്കേണ്ട അധ്യാപകർ. അവരോട് ഈ പിതാവിൻ്റെ വേദനയുടെ കഥയാണ് പറയേണ്ടത് എന്നെനിക്ക് മനസ്സിലായി. തീവണ്ടിയിൽ നിന്നും ഇറങ്ങിയ ഞാൻ ആദ്യം ചെയ്തത് കയ്യിൽ കരുതിയിരുന്ന പ്രസംഗത്തിൻ്റെ കുറിപ്പടി കീറിക്കളയുകയായിരുന്നു. ഞാൻ കണ്ടെത്തി, എൻ്റെ പ്രാർത്ഥന പലപ്പോഴും ദൈവം ചെയ്തതിലെ കുറ്റം കണ്ടെത്തലാകുന്നു. ദൈവത്തിൻ്റെ മറവികൾ ചൂണ്ടിക്കാട്ടലാകുന്നു. ദൈവത്തിന് നിർദ്ദേശങ്ങൾ നൽകലാകുന്നു. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുകയും അതിൻ്റെ കൂടി കുറ്റം ദൈവത്തിൽ ആരോപിക്കുകയുമാകുന്നു. ദൈവഹിതമറിയാനും അത് നിറവേറ്റേണ്ടതെങ്ങനെയെന്ന് ചോദിക്കാനും അതിനാവശ്യമായ ശക്തി നേടാനുമല്ലേ വാസ്തവത്തിൽ എൻ്റെ പ്രാർത്ഥനാ സമയം വിനിയോഗിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ പഠിച്ചു. പറഞ്ഞു കേട്ടതോ വായിച്ചറിഞ്ഞതോ ആയ ഒരു ദൈവത്തെയല്ല, അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവത്തെ വേണം പ്രഘോഷിക്കുവാൻ. ഓരോ കാര്യത്തെയും ഓരോ സംഭവത്തെയും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കണ്ട് അനുഭവിച്ചാലേ പ്രവാചക ദൗത്യം നിറവേറ്റാനാവൂ. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമായിരിക്കുന്നത്. 1 കൊരിന്തോസ് 2:11-16.